കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഒരു പുതിയ വിഷയവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ ദൈവിടയാക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം റോമൻ സീസറന്മാരും പുതിയ നിയമ പശ്ചാത്തലവും. ലോക സംഭവങ്ങളുടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് റോമൻ സീസറന്മാരുടെ അനുഭവങ്ങളും സംഭവങ്ങളും എടുത്ത് അത് വേദപുസ്തകത്തിലെ ചരിത്രകാരനായ ലൂക്കോസിൻ്റെ സുവിശേഷവുമായി താരതമ്യപ്പെടുത്തി തമ്മിൽ കോർത്തിണക്കി ഒരു പഠനം നടത്തുകയും ചരിത്രത്തിൽ നടന്നതെന്ത്, ബൈബിളിൽ പറയുന്നതെന്ത് എന്നൊത്തു നോക്കി നിങ്ങൾ തീരുമാനിക്കുകയും ചരിത്രവും ബൈബിളും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ എങ്കിൽ, വ്യത്യാസമില്ലെങ്കിൽ ചരിത്രത്തെക്കാൾ ചരിത്രാതീതമായ ദൈവവചനത്തിന് നിങ്ങൾ സ്ഥാനം കൊടുത്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഇതിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് രണ്ട് പുസ്തകങ്ങൾ എഴുതിയ ക്രിസ്തു ശിഷ്യനായ ലൂക്കോസ് തൊഴിലുകൊണ്ട് ഒരു ഫിഷഗ്വരനായിരുന്നുവെങ്കിലും നല്ല ചിട്ടയായി ചരിത്രം എഴുതുന്ന ഒരു ചരിത്രകാരനായിരുന്നു. മറ്റൊരു സുവിശേഷ ഗ്രന്ഥകാരന്മാരും കൈതൊട്ടിട്ടില്ലാത്ത ചരിത്രത്തിലെ പുത്തൻ നാഴികക്കല്ലുകളും വ്യക്തിത്വങ്ങളും റോമൻ ചക്രവർത്തിമാരെയും തൊട്ടു സംസാരിച്ചിട്ടുള്ള പുതിയ നിയമത്തിലെ ഏക വ്യക്തി ലൂക്കോസ് ആണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഉദാഹരണം, ലൂക്കോസിൻ്റെ സുവിശേഷം 2:1 ഞാൻ വായിക്കട്ടെ. ആ കാലത്ത് ലോകം ഒക്കെയും പേർ വഴി ചാർത്തണമെന്ന് ഔഗസ്ത്യോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. ഇതിൻ്റെ സംഭവ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. യേശുക്രിസ്തുവിനെ പ്രസവിക്കുവാൻ പൂർണ്ണ ഗർഭിണിയായി മറിയ ഗലീലയിൽ താമസിക്കുന്നു. ആ സമയത്ത് അന്നത്തെ റോമൻ സീസറായിരുന്നതായ ഓഗസ്റ്റസ് സീസർ, അതായത് BC 27 മുതൽ AD 14 വരെ റോമിലെ സീസറായിരുന്ന ഓഗസ്റ്റസ് സീസർ. നിങ്ങൾ റോമൻ ചരിത്രത്തിലേക്ക് പുറകോട്ടിറങ്ങിയാൽ ഒരു കാര്യം മനസ്സിലാക്കും. ബ്രൂട്ടസും കാഷ്യസും ചേർന്ന് ജൂലിയസ് സീസറിനെ വകവരുത്തി. ജൂലിയസ് സീസറിനെ കുറിച്ച് ലോകം പറയുന്നത് വന്നു, കണ്ടു, കീഴടക്കി എന്നാണ്. 3 വാക്കുകളിൽ സീസറിൻ്റെ ശൗര്യവും സീസറിൻ്റെ ശക്തിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് നേവിയോട് ശക്തമായി റോമൻ സൈന്യം പൊരീതിയ ഒരു സീസറുണ്ടെങ്കിൽ ജൂലിയസിൻ്റെ കപ്പലുകളായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അത്ര ശക്തനും ശൂരനുമായിരുന്ന ജൂലിയസിനെ സീസറിനെ ബ്രൂട്ടസും കാഷ്യസും ചേർന്ന് കൊല്ലുന്നു. കൊല്ലുമ്പോൾ ഒക്ടേവിയൻ എന്ന് പറയുന്ന ഓഗസ്റ്റസ് സീസറിന് 18 വയസ്സ് പ്രായം. തൻ്റെ ദത്തുപുത്രനായിരുന്നു ഈ പറയപ്പെട്ട ഒക്ടേവിയൻ. ഓഗസ്റ്റസ് സീസർ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്, തൻ്റെ പേരല്ല. പേര് ഒക്ടേവിയൻ. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ രാഷ്ട്രത്തിനുണ്ടായ തിളക്കവും നേട്ടവും മേന്മയും ഈ റോമാ സാമ്രാജ്യം കണ്ടുകൊണ്ട് ശക്തമായിരിക്കുന്ന ഒരു പദവിയാണ് തനിക്ക് കൊടുത്തത് ഓഗസ്റ്റസ് സീസർ എന്ന് പറയുന്നത്. ലോകത്തിൽ കലണ്ടറുകൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവരാണ്. 2 കലണ്ടറുകളാണ് ലോകത്തിലുള്ളത്. അതിൽ പ്രധാനമായിട്ടൊന്ന് ജൂലിയൻ കലണ്ടർ. അത് ആ കലണ്ടർ ഉണ്ടാക്കിയത് ജൂലിയസ് സീസറിൻ്റെ കാലഘട്ടത്താണ്. അതുകൊണ്ട് തന്നെയാണ് ജൂലൈ എന്ന് പറയുന്ന പേര് ജൂലിയസ് സീസറിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, ഓഗസ്റ്റസ് സീസറിൻ്റെ ഓർമ്മയ്ക്കായി നമുക്കൊരു ഓഗസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഒക്ടേവിയൻ്റെ ഓർമ്മയ്ക്കായി ഒക്ടോബറും കിട്ടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടറിലുള്ള എല്ലാ മാസങ്ങളുടെയും പേരുകൾ ഒന്നുകിൽ ഒരു സീസറിൻ്റെ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൽ ആരാധിച്ചു വന്ന ദേവതകളുടെ പേരുകളായിരുന്നു. ജാനസ് എന്ന് പറയുന്നത് അവിടെ കാവൽ ദേവനായിരുന്നു, പടിവാതിൽ ദേവനായിരുന്നു. പുറകോട്ടൊരു മുഖവും മുൻപോട്ട് മുഖവും വെച്ചുകൊണ്ട് എല്ലാ വീടിൻ്റെയും വാതുക്കൽ വെച്ചിരുന്ന ഒരു ദേവനായിരുന്നു ജാനസ്. അതുകൊണ്ടാണ് ജനുവരി ഡിസംബറിലേക്കൊന്ന് പുറകോട്ട് നോക്കി, ജനുവരി മുമ്പോട്ട് നോക്കി ആദ്യത്തെ മാസത്തിന് പേരിടാൻ ഇടയായിച്ചിരുന്നത്. ജൂലിയസ് സീസറിൻ്റെ കാലത്തിന് മുമ്പ് 10 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കലണ്ടറുകൾക്ക്. എന്നാൽ ജൂലിയസ് ആണ് കലണ്ടറായിട്ട് ഈ പ്രത്യേകമായി 12 മാസമുള്ള കലണ്ടർ ഉണ്ടാക്കിയെന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ജൂലിയൻ കലണ്ടറാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ജൂലിയസ് സീസറിൻ്റെ ദത്തുപുത്രനും രാഷ്ട്രീയ കളികൾ കണ്ടു വളർന്നവനുമായിരുന്നു ഓഗസ്റ്റസ്. ഭരണത്തിൽ നല്ലവണ്ണം തിളങ്ങുകയും അദ്ദേഹം അത്ഭുതകരമായി വലിയ ശക്തമായ ചക്രവർത്തിയായിട്ട് തീരുകയും ചെയ്തു. ഇങ്ങനെ BC 27 മുതൽ AD 14 വരെ റോമൻ സാമ്രാജ്യത്തിലെ സീസറായി ഭരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നു. അക്കാലത്ത് ലോകം മുഴുവനും എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാര പരിധിക്കുള്ളിൽപ്പെട്ട സകല സാമ്രാജ്യത്തിലുള്ള പ്രജകൾ സ്വന്തം നാട്ടിലേക്ക് കടന്നു വന്ന്, സ്വന്തം ജനിച്ചു വളർത്തപ്പെട്ട വില്ലേജുകളിൽ കടന്നു വന്ന് അവർക്ക് അവരുടെ ജനന റെക്കോർഡുകൾ പൂരിപ്പിക്കണമെന്നും രാജ്യത്ത് എത്രമാത്രം ജനങ്ങളുണ്ടെന്നും അവർ എത്രമാത്രം കരം കൊടുത്താൽ രാജാവിന് കിട്ടുമെന്ന് നിജപ്പെടുത്തേണ്ടതിന് വേണ്ടി ഇങ്ങനെ ഒരു ആജ്ഞ പുറപ്പെട്ടു. ഇങ്ങനെ ആജ്ഞ പുറപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനെ പ്രസവിക്കാനിരിക്കുന്ന മറിയ ഗലീലയിലാണെന്ന് നമ്മൾ ഓർക്കണം. എന്തുകൊണ്ട് ഓഗസ്റ്റസ് സീസറിന് ഇങ്ങനൊരു കൽപ്പന ഇടാൻ പ്രേരണ വന്നു? അത് സീസറിൻ്റെ ഹൃദയത്തിൽ പെട്ടെന്നുണ്ടായ ചേതോ വിഹാരമല്ല, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ജനിക്കേണ്ടത് ബേദലഹിയിലാണെന്ന് വേദപുസ്തകം ശക്തമായി മീകാപ്രവചനം 5:2 പറഞ്ഞിരിക്കുമ്പോൾ യേശുവിനെ പ്രസവിക്കുവാൻ ദിവസങ്ങൾ മാത്രം ദിവസങ്ങളുള്ളപ്പോൾ യേശുവിനെ പ്രസവിക്കേണ്ട അമ്മ ഗലീലയിലാണ്. യേശുവിനെ പ്രസവിക്കേണ്ട അമ്മ ഗലീലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ബേത്ത്ലഹേമിൽ വന്ന് യേശുവിനെ ബേത്ത്ലഹേമിൽ പ്രസവിച്ചില്ലെങ്കിൽ എൻ്റെ കൈകളിൽ ഇരിക്കുന്ന ഞാൻ പ്രസവിക്കുന്ന പുസ്തകം ട്രാഷ് ബോക്സിൽ തള്ളണം. കാരണം മീകാപ്രവചനം 5:2 നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെ പറയുന്നു മീക, ക്രിസ്തുവിന് 700 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കൊച്ചു പ്രവാചകനായ മീക പറയുന്നു, നീയോ ബേത്ത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതല്ല, ആയിരുന്നാലും ഇസ്രായേലിൻ്റെ അധിപതിയായവനെ ആയിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. എന്താണ് മീക പറയുന്നത്? കർത്താവ് യേശു ക്രിസ്തു ബേത്ത്ലഹേമിൽ ജനിക്കും. ഏത് ബേത്ത്ലഹേമിൽ? എഫ്രാത്തയിൽ നിന്ന് ജനിക്കും. എന്തുകൊണ്ടാണ് എഫ്രാത്ത എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ബേത്ത്ലഹേം രണ്ടുണ്ടായിരുന്നു. ഇന്ന് പരിയാരം എന്നുള്ള പേരോടുകൂടെ 21 സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. ഇതുപോലെ ഒരേ പേരോടുകൂടി ഒത്തിരി സ്ഥലങ്ങളുള്ളതുപോലെ ഈ സ്ഥലങ്ങളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകത പറയുന്നത് പോലെ തന്നെ രണ്ട് ബേത്ത്ലഹേമുണ്ട്. നോർത്തേൺ ബേത്ത്ലഹേം, അതാണ് സെബലൂൻ്റെ അതിർത്തിയുള്ള ബേത്ത്ലഹേം. മറ്റേത് സദേൺ ബേത്ത്ലഹേം, അതാണ് എഫ്രാത്ത, അതായത് പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ ഭാര്യയായ റാഹേൽ ബേത്ത്ലഹേമിലോട് 20 മൈൽ അകലെയുള്ളപ്പോൾ ആണ് പ്രസവവേദനപ്പെട്ട് മരിക്കുന്നതും അടക്കം ചെയ്തത്. സ്വന്തം പിതാവിനെ കാണുവാനോ അടുക്കൽ ചെല്ലുവാനോ അവൾക്ക് കഴിയാതെ പോയ എഫ്രാത്ത എന്ന് പറയുന്ന റാഹേലിൻ്റെ കല്ലറയുള്ള ആ സ്ഥലം എന്ന് പറയുന്ന, അപ്പോൾ ആ ബേത്ത്ലഹേം എഫ്രാത്തയിൽ യേശു ജനിക്കണമെന്ന് പ്രവചനം കിടക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ പ്രസവിക്കാനുള്ള മാതാവ് ഗലീലയിലായിരുന്നു. രാജ ശാസനയെ അന്നത്തെ കാലത്ത് ആർക്കും തള്ളിക്കളയാൻ കഴിയത്തില്ല. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് അന്നത്തെ കാലത്തില്ല. തെരുവായിക്ക് എതിരുവായില്ല. രാജാവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുന്നവൻ്റെ കഴുത്തിൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ ഉടലിൻ്റെ മുകളിൽ തല കാണത്തില്ല. ഇത് പേടിച്ചാണ് നടക്കാൻ വയ്യാത്ത 80 മൈൽ യാത്ര ചെയ്ത് വേണം ഗലീലയിൽ നസറത്തിൽ വരുവാൻ. യോസെഫിൻ്റെ സഹായത്തോടുകൂടി ഒരു കഴുതപ്പുറത്ത് ഈ സ്ത്രീയുമായിട്ട്, പൂർണ്ണ ഗർഭിണിയായ ഈ സ്ത്രീ ബേത്ത്ലഹേമിൽ കാൽ ചുവട്ടിയപ്പോൾ അവൾക്ക് പ്രസവിക്കാനുള്ള സമയമായി. ഞാൻ പറയട്ടെ, ഓഗസ്റ്റസ് സീസറിനെ ദൈവം ഉപയോഗിച്ചത് പ്രവചനത്തിൻ്റെ കണക്കൂട്ടിൽ തെറ്റാതിരിക്കാൻ. വേദപുസ്തകം പറയുന്നു, ഇങ്ങനെ വായിക്കുന്നു, മഹാരാജാവിൻ്റെ ഹൃദയം ദൈവസനെ നീർത്തോട് കണക്കായിരിക്കുന്നു. ലോകത്തിലെ മഹാരാജാക്കന്മാരുടെ ഹൃദയത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ചേതോവികാരം രാഷ്ട്രീയ കളികളല്ല, രാഷ്ട്രീയ കാറ്റുകളല്ല. പിന്നെയോ അഹശ്വേരോശിന് രാത്രി ഉറക്കം കൊടുക്കാതെ ഹാമാന് പ്രമോഷൻ കൊടുക്കുകയും ഇത് മോർദ്ദേക്കായ്ക്ക് പ്രമോഷൻ കൊടുക്കുകയും ഹാമാനെ തൂക്കിലേറ്റുകയും ചെയ്ത ദൈവം ഇന്നും ജീവിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിച്ച് പ്രവചനത്തെ അത് നടക്കേണ്ടതിന് വേണ്ടി ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓഗസ്റ്റസ് സീസർ എന്ന് പറയുന്ന സീസറിൻ്റെ കാലത്ത് യേശു ജനിക്കുവാൻ ഇടയായിത്തീർന്നു എന്ന് കാണുവാൻ കഴിയും. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിനുശേഷമുള്ള ചക്രവർത്തിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2:1 ഓഗസ്റ്റസ് സീസറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഓഗസ്റ്റസ് സീസർ നാട് നീങ്ങി, അതായത് 14 നാട് നീങ്ങി. നാട് നീങ്ങിയപ്പോൾ 14 ശേഷം അടുത്ത ചക്രവർത്തി ആര്? ആ ചക്രവർത്തിയുടെ പേരാണ് തിബേരിയോസ് കൈസർ. ലൂക്കോസ് എന്ന് പറയുന്ന ചിട്ടയായി ചരിത്രം എഴുതിയ മനുഷ്യൻ ഇതാ. എത്ര വ്യക്തമായി ലൂക്കോസ് 3:1 അടുത്ത ചക്രവർത്തിയെക്കുറിച്ച് പറയുന്നു, ഞാനൊന്ന് വായിക്കാം. തിബേരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പോണ്ടിയാസ് പീലാത്തോസ് യഹൂദ്യനാട് വാഴുമ്പോൾ, നിങ്ങൾ ഓർത്ത് നോക്കുക, ലോകത്തിൻ്റെ ഒരു എൻസൈക്ലോപ്പീഡിയയോ ചരിത്രത്തിൻ്റെ അകത്തെ ക്രമമനുസരിച്ച് ചക്രവർത്തിയുടെ മാറ്റവും മറിച്ചിൽ ഒരു വ്യത്യാസം കൂടാതെ എൻ്റെ കൈകളിലിരിക്കുന്ന ഈ പുസ്തകം എഴുതിയിരിക്കുന്നു. ഇടത്തെ കയ്യിൽ വർത്തമാന പത്രവും വലത്തെ കയ്യിൽ ചരിത്രമോ അല്ലെങ്കിൽ വർത്തമാന പത്രവും എടുത്തു വെച്ച് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കുകയും നാളെ രാവിലെ നമ്മുടെ കയ്യിൽ എത്താനിരിക്കുന്ന വർത്തമാന പത്രത്തിൽ അടിച്ചു വരുവാനിരിക്കുന്ന ചൂടുള്ള വാർത്തയേക്കാൾ ചൂട് വാർത്ത എൻ്റെ കയ്യിലിരിക്കുന്ന പഴഞ്ചൻ പുസ്തകത്തിലുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ ഇതാണ് ആകാശം ഭൂമി മാറിയാലും മാറ്റപ്പെടാത്ത ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠതയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തിവെക്കുകയാണ്. ഇതാ തിബരിയോസ് കൈസർ എന്ന് പറയുന്ന ചക്രവർത്തി അത് അധികാരമേറ്റിരിക്കുന്നു. അതായത് അടുത്ത ചക്രവർത്തിയുടെ കാലഘട്ടത്തെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറയുവാൻ കഴിയുന്നു. അതായത് നമുക്ക് കാണുവാൻ കഴിയും AD 14 മുതൽ 37 വരെ ആ കാലഘട്ടത്തിലാണ് യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നതും മറ്റും. അതുകൊണ്ടാണ് 15-ാം ആണ്ടിൽ പോന്തിയാസ് പീലാത്തോസ് എന്ന് പറയുന്ന യഹൂദനാടിലെ ഗവർണറായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. തിബരിയാസിൻ്റെ ഭരണകാലം കഴിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ വഴിനിരത്തുവാൻ വന്ന യോഹന്നാൻ പ്രസംഗം തുടങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്ത്. അപ്പോൾ ഫലസ്തീൻ നാട്ടിൻ്റെ പ്രവിശ്യയായ യഹൂദിയിലെ നാടുവാഴി ഗവർണർ പോന്തിയാസ് പീലാത്തോസ് എന്ന ഏദോമ്യനായിരുന്നു. നോക്കുക എത്ര കൃത്യമായി വേദപുസ്തകം നന്നായിട്ട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സീസറന്മാരും ലോകത്തിലെ ചരിത്ര സംഭവങ്ങളും തമ്മിൽ തമ്മിൽ ഒത്തിരിക്കുന്നു. തമ്മിൽ തമ്മിൽ അതെല്ലാം ക്രമാനുഗതമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ വേദപുസ്തകത്തിനും ദൈവദിനത്തിനും നമുക്ക് സ്ഥാനം കൊടുക്കുകയും ചരിത്രത്തെക്കാൾ ഉപരി ലോകത്തിലെ ഏത് പുസ്തകത്തിലും ഉപരി ഉയർത്തുവാൻ ദൈവം നമുക്കിടയായി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചിന്തകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു.